ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sud.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
പരിപാലകൻ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അധികമായി നമ്മെ പുലർത്തിയിടും സ്വർഗീയ സുതനൻ ആത്മമണാളൻ നമ്മുടെ പരിപാലകൻ യേശു എൻ പരിപാലകൻ. അന്നു വേണ്ടുന്നതെല്ലാം എന്നെന്നും ഭാരത്തിലും അധികമായി നമ്മെ പുലർത്തിയിടും സ്വർഗീയ സുതനൻ ആത്മമണാളൻ നമ്മുടെ പരിപാലകൻ യേശു എൻ പരിപാലകൻ. നമ്മുടെ പരിപാലകൻ യേശു എൻ പരിപാലകൻ.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ സമയം വളരെ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. സാധാരണയായി കൂടി വരുന്ന നമ്മളോടൊപ്പം ഇന്ന് ആരെങ്കിലും പുതുതായി വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. എന്നും നമ്മളോടൊപ്പം ഇതേ സമയത്ത് തിരുവചന ചിന്തകളുമായി സമയം വേർതിരിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവസരമൊരുക്കട്ടെ എന്നും കടന്നു വരുവാൻ ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാരുണ്യവാനായ ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങൾ അല്പസമയം ചിലവിടട്ടെ. അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് കൊണ്ടുവരണമേ. അങ്ങയുടെ സന്നിധി ബോധത്തിൽ ഞങ്ങൾ തിരുവചനത്തെ ധ്യാനിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 10:34-35 വാക്യങ്ങൾ. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ദൈവത്തിന് അവരാണ് പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ ദൈവം അവരെയാ കൂടുതൽ സ്നേഹിക്കുന്നത്. ഇത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നോട് ദൈവത്തിന് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ? ഒരു കുട്ടി ചിന്തിച്ചതായ കാര്യമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ആ ചിന്ത നമ്മളിൽ പല ആളുകൾക്കും ഉണ്ടായിട്ടുമുണ്ടാകാം. എന്തുകൊണ്ടാണ് മറ്റുള്ളവർ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നതായി നമ്മൾക്ക് തോന്നുന്നത്? ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ അർപ്പിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥനകൾ ഒന്നും ഉത്തരം ലഭിക്കുന്നില്ല, അത് എനിക്ക് വേണ്ടതായിട്ടുള്ള രീതിയിൽ, അനുകൂലമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ തീരുന്നില്ല. മറ്റുള്ളവർ അതേസമയം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു, അവർ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരുത്തുന്നു, അവർക്ക് ജീവിതത്തിൻ്റെ താളം നന്നായി പോകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കി നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു സംഗ്രഹത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാറുണ്ട്. മിക്കപ്പോഴും മറ്റൊരാളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ സമ്മാനം, അനുഗ്രഹം തിരിച്ചറിയുമ്പോൾ അവർ ദൈവത്താൽ കൂടുതൽ സ്നേഹിക്കപ്പെടുന്നവരാണെന്ന്, ദൈവത്താൽ അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെന്ന്, ദൈവത്തിന് അടുപ്പം അവരോടാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാറുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ ഒരു സഹോദരനും അവന്റെ സഹോദരന്മാരും തമ്മിലുള്ള ഈർഷ്യയുടെ വിരോധത്തിന്റെ കഥ വായിക്കുവാൻ സാധിക്കും. യാക്കോബിന്റെ പുത്രന്മാരിൽ യോസഫ് എന്നു പറയുന്ന വ്യക്തിയെ പിതാവായ യാക്കോബ് വളരെയധികം സ്നേഹിച്ചിരുന്നു. അവന് ഒരു അങ്കി പ്രത്യേകമായി കൊടുക്കുകയും ചെയ്തു. മറ്റുള്ള ആളുകൾ ഇവന് ലഭിച്ചതായ ഈ സമ്മാനത്തെ കണ്ടപ്പോൾ മറ്റുള്ള സഹോദരന്മാർ പിതാവ് അവനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിൽ വിദ്വേഷം തന്റെ സഹോദരനായ യോസഫിനോട് വെച്ചു പുലർത്തുകയും അവസാനം ജോസഫ് എന്ന് പറയുന്ന തന്റെ അല്ലെങ്കിൽ യോസഫ് എന്ന് പറയുന്ന തന്റെ സഹോദരനെ അന്യദേശക്കാർക്ക് വിറ്റ് കളയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടായിരുന്നു യോസഫിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ള ചിന്ത? മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്ഥിരമായി ലഭിക്കുന്നതായിട്ടുള്ള ഫലങ്ങൾ, അവർ അനുഭവിക്കുന്നതായിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുകയാണോ? ദൈവം നമ്മളെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുകയാണോ? റോമർ കെഴുതിയ ലേഖനം 2:11 വാക്യം പറയുന്നത് ദൈവം പക്ഷപാതം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. ദൈവം തന്റെ സ്നേഹത്തിൽ, ദൈവം തന്റെ ദയയിൽ, ദൈവം തന്റെ ന്യായവിധിയുടെ അവസ്ഥയിലൊന്നും ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല. എല്ലാവരെയും എല്ലാ രീതിയിലും ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ പരിഗണിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ ഉണ്ട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ജീവിക്കുന്ന ഒരു വ്യക്തി പോലും വളരെയധികം തെറ്റിദ്ധരിച്ച ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ദൈവം മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല, നമ്മളെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. ഏത് വിധത്തിൽ ചിന്തിച്ചാലും ദൈവം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു കൂടുതൽ, എന്നെ സ്നേഹിക്കുന്നില്ല. ദൈവം നമ്മളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല. ഈ രണ്ട് ചിന്തകളും ദൈവത്തിന് ഒരു പക്ഷപാതം അല്ലെങ്കിൽ ദൈവത്തിനൊരു മുഖപക്ഷമുണ്ട് എന്ന് സംശയത്തിലേക്ക് കൊണ്ടുവരുന്നു. യേശുക്രിസ്തുവിന്റെ അടുത്ത് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു പത്രോസ്. പക്ഷേ പത്രോസിനും ഇത്തരത്തിലുള്ള ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം പത്രോസിന് മനസ്സിലായി ദൈവം എല്ലാവരെയും ഒരേ പോലെയാണ് കണക്കിടുന്നത്, എല്ലാവർക്കും ഒരേ പ്രാധാന്യമാണ് നൽകുന്നത്. തന്നെ സ്നേഹിക്കുന്ന, തൻ്റെ വഴികളിൽ കൂടി നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രീതി, ദൈവത്തിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെതായിട്ടുള്ള സംരക്ഷണം തികച്ചും ലഭ്യമാണ് എന്ന് പത്രോസിനും മനസ്സിലായി. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നുള്ള കാര്യമാണ് പത്രോസ് മനസ്സിലാക്കിയത്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ആളുകൾ വിചാരിച്ചിരുന്നത് ദൈവം കൂടുതൽ സ്നേഹിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹവും അവരുടെ ജീവിതം വിജയകരവുമായി തുടരുന്നത് എന്നായിരുന്നു. ആരെങ്കിലും ധനികനായിരിക്കുമ്പോൾ അവൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണെന്നും ആരെങ്കിലും ദരിദ്രനോ രോഗിയോ ആയിരിക്കുമ്പോൾ അവരോ അവരുടെ മാതാപിതാക്കളോ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ട്, അവരുടെ പൂർവികരുടെ തെറ്റിൻ്റെ ഫലമാണ് അവർ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്തയെല്ലാം ആളുകൾ ചിന്തിച്ചിരുന്നു. കർത്താവിന് ആളുകളോട് കൂടുതലായി, ചില ആളുകളോട് കൂടുതൽ സ്നേഹമുണ്ടെന്ന് ഉള്ള ഒരു തിരിച്ചറിവിൽ അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഫലമായി കർത്താവിൻ്റെ ഏറ്റവും അടുത്ത സ്ഥാനത്തിനായി ശിഷ്യന്മാർ മത്സരിക്കുകയുണ്ടായി. ഒരിക്കൽ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്ന് പ്രത്യേകമായി ഇങ്ങനെ പറഞ്ഞു, നോക്കൂ, എനിക്ക് ഒരാഗ്രഹമുണ്ട്, എൻ്റെ മക്കൾ അങ്ങയുടെ വലതും ഇടതുമായിട്ട് ഇരിക്കണം. രാജ്യത്തിൻ്റെ പ്രത്യേക സ്ഥാനങ്ങളിൽ അവർക്ക് ഒരു കാര്യസ്ഥത ഉണ്ടാകണമെന്ന് ആ അമ്മ ആഗ്രഹിച്ചു. പക്ഷേ കർത്താവ് എല്ലാവരെയും തുല്യതയോടുകൂടെ പരിഗണിച്ചു. മത്തായിയുടെ സുവിശേഷം 20:13 വരെയുള്ള കഥ വായിക്കുകയാണെങ്കിൽ അനുഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ദൈവം അനീതിയും മുഖപക്ഷവും കാണിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് പറഞ്ഞതായ ഉപമ കൂടി ഇന്ന് ചിന്താവിധേയമാക്കാം. തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സാദൃശ്യം. അവർ പല ആളുകളെ തന്റെ മുന്തിരിത്തോട്ടത്തിലെ അധ്വാനത്തിനായി വിളിച്ചു. ചില വ്യക്തികളെ 3 മണി നേരത്തും, ചില വ്യക്തികളെ 6 മണി നേരത്തും, ചില വ്യക്തികളെ 11 മണി നേരത്തും വിളിക്കുകയുണ്ടായി. വ്യത്യസ്തമായ സമയങ്ങളിലാണ് അവർ ഈ വീട്ടിടവന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുവാൻ വേണ്ടി വേലയ്ക്കായി വിളിച്ചത്. അവസാനം അവർക്ക് വേതനം കൊടുക്കേണ്ടതായ സമയം വന്നപ്പോൾ, എല്ലാവർക്കും സന്ധ്യയായപ്പോൾ, മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വീട്ടുകാരനോട് വേലക്കാരെ വിളിച്ചു. പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർക്ക് വരെ അവർക്ക് കൂലി കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ വ്യത്യസ്തമായ സമയത്താണ് അവർ വന്നതെങ്കിലും അവർക്കെല്ലാവർക്കും ഓരോ വെള്ളിക്കാശ് ആ ഉടമസ്ഥൻ കൊടുക്കുകയുണ്ടായി. അത് വാങ്ങിയ ശേഷം ചില ആളുകൾ പിറുപിറുത്തു. എന്റെ പുറകെ വന്ന, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് കയറിയതിനു ശേഷം പുറകെ വന്ന ഈ ആളുകൾ, അവർക്കും ഒരു വെള്ളി നാണയം അങ്ങ് കൊടുത്തല്ലോ. നേരത്തെ വന്ന് ജോലി തുടങ്ങിയ ഞങ്ങൾക്കും ഒരു വെള്ളി നാണയം തന്നെയാണോ അങ്ങ് തരുവാൻ ഉദ്ദേശിക്കുന്നത്? അതിന് വീട്ടുടമസ്ഥൻ ഇങ്ങനെ പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായമായി ഒന്നും ചെയ്യുന്നില്ല. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് ഒരു വെള്ളി നാണയം എന്റെ മുന്തിരിത്തോട്ടത്തിൽ ഇന്ന് അധ്വാനിച്ചാൽ തരുമെന്ന്? നീ അത് അംഗീകരിച്ചതുമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ നീ എന്തിനാണ് അതിനെക്കുറിച്ച് ഓർത്ത് നിനക്ക് ലഭിച്ചത് കുറഞ്ഞുപോയി എന്ന് ചിന്തിക്കുന്നത്? നിന്റേത് വാങ്ങിപ്പോയിക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ നിന്റെ പുറകിൽ വന്ന ഈ പിമ്പനും കൊടുപ്പാൻ എനിക്ക് മനസ്സുണ്ട്. എനിക്ക് ഉള്ളതിനെ മനസ്സുള്ളതുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ അവനെയും നിന്നെയും ഒരേപോലെ കണ്ടത് എന്റെ കുറവായി, എന്റെ തെറ്റായി നീ വ്യാഖ്യാനിക്കുകയാണോ? അവസാനമായി കടന്നു വന്ന തൊഴിലാളികൾ അവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി. പക്ഷേ അവർ താരതമ്യം ചെയ്തത് തന്റെ പുറകിൽ വന്ന ആളുകൾക്ക് ലഭിച്ചതായിട്ടുള്ള കൂടുതൽ അവസരങ്ങളെ ഓർത്താണ്. കുറച്ച് പണിയെടുത്ത് കൂടുതൽ സമ്പാദിക്കുന്ന അവരെ ഓർത്തായിരുന്നു. പ്രിയരേ, നമ്മുടെ അനുഗ്രഹങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ അനുഗ്രഹവുമായി താരതമ്യം ചെയ്ത ശേഷം നമ്മൾ ദൈവത്തിന് വേണ്ടാത്തവരാണെന്നോ, നമ്മൾ മറ്റുള്ളവരെക്കാൾ ദൈവത്തിന് കുറഞ്ഞ ഇഷ്ടമുള്ളവരാണ് എന്നെല്ലാം ചിന്തിച്ചു കൂട്ടുന്നത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ അസഹവും ദുസ്സഹവുമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഈ കഥയിൽ ഓരോരുത്തർക്കും താൻ പ്രവർത്തിക്കാൻ സമ്മതിച്ചത്, തന്റെ അധ്വാനത്തിന് വേണ്ടി മുതലാളി കൊടുക്കുവാൻ ആഗ്രഹിച്ചതായിട്ടുള്ള കൂലി യോജിച്ച് വന്നവരാണ്. അനുഗ്രഹത്തിന്റെ കാര്യം വരുമ്പോൾ ഭൂവുടമ നിശ്ചയിച്ചതുപോലെ ഓരോരുത്തർക്കും അതുല്യമായതും പ്രത്യേകവുമായിട്ടുള്ള രീതിയിൽ അവർക്ക് അനുഗ്രഹങ്ങളെ കൊടുത്തത് നമുക്കൊരിക്കലും വിഷമമുണ്ടാക്കുവാൻ പാടുള്ളതല്ല. ഉദാരമനസ്കനായിരിക്കുക എന്നത് ഭൂവുടമയുടെ അവകാശമാണ്, സ്വഭാവമാണ്. ഔദാര്യം നിർണയിക്കുന്നത് സമ്മാനം നൽകുന്നയാളാണ്, അല്ലാതെ അത് സ്വീകരിക്കുന്നയാളല്ല. നമ്മോടുള്ള ദൈവത്തിന്റെ ഔദാര്യവും നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും നിർണയിക്കുന്നത് നമ്മോടുള്ള അവന്റെ ഔദാര്യം തന്നെയാണ്, അല്ലാതെ നമ്മളോട് കാണിക്കുന്ന പക്ഷപാതമൊന്നുമല്ല. അവന്റെ അനുഗ്രഹങ്ങൾ അതുല്യമായും പ്രത്യേകമായും ഉള്ളതാണ്, അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എപ്പോഴും നമ്മൾ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ്. യിരെമ്യാവിന്റെ പ്രവചനം 29:11 നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള നിരൂപിക്കുന്നതായിട്ടുള്ള നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയ സ്നേഹിതരെ, ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ ഏറ്റവും സുന്ദരമായ, ഏറ്റവും സുഖമമായിട്ടുള്ള ജീവിതം നയിക്കണമെന്ന് തന്നെയാണ്. നമ്മൾ അനുഗ്രഹപൂർണരായി തീരണമെന്നാണ്. നിങ്ങൾ ശുഭഭാവി കൈവരുത്തുന്നവരായി തീരണമെന്ന് തന്നെയാണ്. പക്ഷേ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങൾ യഥോചിതം നമുക്ക് സ്വീകരിക്കുവാനും സംതൃപ്തിയോടുകൂടെ അതിൽ അടങ്ങി നിൽക്കുവാനും നമുക്ക് സാധിച്ചാൽ ദൈവം അനുഗ്രഹങ്ങളെ നമുക്ക് വർഷിപ്പിച്ചു തരുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ പരാതിപ്പെടുകയില്ല. പ്രിയ സ്നേഹിത, നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഒരു പിതാവിന് പോലും, ഒരു സാധാരണ പിതാവിന് പോലും തൻ്റെ മക്കളോട് പക്ഷപാതപരമായിട്ട് ഇടപെടാൻ സാധിക്കുകയില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ ദൈവത്തിന് അതൊരിക്കലും ചെയ്യുകയില്ല എന്നുള്ള ബോധ്യം നമ്മളുണ്ടാകണം. ദൈവത്തിന് ഇത്തരത്തിലുള്ള യാതൊരു വേർതിരിവുമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് നമുക്ക് ദൈവവചനമുണ്ട്, വാഗ്ദത്തമുണ്ട്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ നടക്കുവാൻ, രാപ്പകൽ ധ്യാനിക്കുവാൻ, ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ്. അങ്ങനെയുള്ളവരുടെ ജീവിതം അനുഗ്രഹപൂർണമാകും എന്ന് സങ്കീർത്തനങ്ങൾ 112 വായിക്കുമ്പോൾ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അങ്ങനെയുള്ളവരുടെ, ദൈവത്തെ അനുസരിക്കുന്നവരുടെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ, അവരുടെ ഭവനത്തിൽ ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. ദൈവത്തിൻ്റെതായിട്ടുള്ള നീതിയെ മനസ്സിലാക്കുന്ന വ്യക്തിക്ക് ഉറപ്പായിട്ടും ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. അവൻ്റെ കൃപയും അവൻ്റെ നീതിയും തിരിച്ചറിയുവാനുള്ള വഴിയൊരുക്കുന്നു. പ്രിയരെ, അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന ചില വഴികൾ ചിന്തിച്ച് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന അനുസരണത്തിൻ്റെ ഫലമായി ചില അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുന്നത് അനന്തമായ ഒരു അനുഗ്രഹം കൈവരുത്തുന്നുവെന്ന് നമ്മൾ നേരത്തെ വായിച്ച സങ്കീർത്തനങ്ങൾ 112 നിന്നും നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ അനുഗ്രഹങ്ങൾ ഒരു പട്ടികയായി ഈ സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. ഇരുട്ടിൽ താമസിക്കുകയാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ അനുഗ്രഹം വെളിച്ചമായി അവരുടെ ഇടയിലേക്ക് വരും. അവരുടേതായിട്ടുള്ള ഇടപാടുകൾ ഏറ്റവും കാര്യസിദ്ധിയോടുകൂടിയായിരിക്കും. തൻ്റെ ചുറ്റും നടക്കുന്നതായിട്ടുള്ള തെറ്റായ വാർത്തകൾ കേട്ട് തന്നെക്കുറിച്ച് ഒരുപക്ഷെ ആരെങ്കിലും പറയുന്ന ദുർവർത്തമാന നിമിത്തം അവന് യാതൊരുവിധമായ വിഷമവും ഉണ്ടാകുകയില്ല. അവൻ ഭയപ്പെടുകയില്ല, ചഞ്ചലപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ഉറച്ചിരിക്കും. യഹോവയിൽ അവൻ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അനുസരണത്തിലൂടെയും മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും മുൻഗണന നൽകുകയും സമാധാനമുണ്ടാക്കുകയും കൊടുക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില അനുഗ്രഹങ്ങൾ നമ്മുടെ അവകാശങ്ങളായി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിലും കർത്താവിന് കീഴടങ്ങാൻ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. പ്രിയ സഹോദര, നമ്മുടെ ജീവിതത്തിൽ ആത്മീക അനുഗ്രഹങ്ങളും ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളും എപ്പോഴും ലഭ്യമാണ്. പക്ഷേ നമുക്കൊരു നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവമേ, എനിക്ക് ലഭിച്ചതായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അങ്ങയോട് നന്ദി പറയുവാൻ, നന്ദി പറയുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? ദൈവത്തിന് ഒരു മുഖപക്ഷമില്ല. ദൈവം എല്ലാവരെയും ഒരേപോലെ കണക്കാക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, ദൈവമേ, എന്നെ ഇതുവരെയും അനുഗ്രഹിച്ച അങ്ങക്ക് ഇനിയും അനുഗ്രഹിക്കുവാൻ സാധിക്കും എന്നുള്ള ചിന്തയിൽ നമുക്ക് ദൈവത്തോട് നന്ദിയോടുകൂടി ജീവിക്കാം. ദൈവം നമ്മളെ അതിനായി സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി കടന്നു വരട്ടെ. അങ്ങ് ഞങ്ങളോട് എത്ര സ്നേഹത്തോടുകൂടിയാണ് ഇടപെടുന്നത്. അങ്ങ് ഞങ്ങളെ എല്ലാവരെയും ഒരേപോലെ കണക്കാക്കുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്കായി പ്രത്യേകമായി തരുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളെ എല്ലാം തിരുസന്നിധിയിലേക്ക് തന്നെ ഞങ്ങൾ സമർപ്പിക്കും. അങ്ങ് അതിനെ വർദ്ധിപ്പിച്ചു തരണം. അങ്ങ് അതിനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ അനുഗ്രഹങ്ങളെ നല്ല ചിന്തയോടുകൂടി സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ ഞങ്ങൾ അങ്ങയോടുള്ള അനുസരണത്തിലും അങ്ങയോടുള്ള വിധേയത്തിലും ജീവിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു വരുവാൻ ഇടവരുത്തണം. നല്ല ഗുണങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടുകൾക്കാമേ. ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ.
ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-3-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.